ഒരു ന്യായവിധിയെക്കുറിച്ച് പറയുന്ന പ്രവചന ഭാഗത്തിനാണ് പ്രവാചകം എന്നുള്ള പ്രയോഗം നാം ഇവിടെ കാണുന്നത്. ഇത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അങ്ങനൊരു ദൂത് ഭാരത്തോടുകൂടി മാത്രമല്ലേ അറിയിക്കുവാൻ സാധിക്കൂ?
ട്രാൻസ്‌വേൾഡ് റേഡിയോയുടെ ജീവസന്ദേശ പഠനത്തിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ശ്രദ്ധയോടെ നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു.
ഇതുവരെ നടത്തിയ സ്തുതിച്ചിടുവിൻ അവൻ കൃപയോ എന്നുമുള്ളത്. ഇതുവരെ നടത്തിയ സ്തുതിച്ചിടുവിൻ അവൻ കൃപയോ എന്നുമുള്ളത്. ഇനിമേലും നടത്തിയിടും സ്തുതിച്ചിടുവിൻ അവൻ കൃപയോ എന്നുമുള്ളത്. അവൻ കൃപയോ എന്നുമുള്ളത്. കർത്തനെ
വലിയ ആപത്തിൽ നിന്നും തന്റെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയ ദാവീദ് പാടി, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഈ സത്യം ദാവീദ് മാത്രമല്ല അനുഭവിച്ചറിഞ്ഞത്, ആയിരക്കണക്കിന് ദൈവഭക്തർ ഇന്നും ഈ വിടുതൽ അനുഭവിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇത് താങ്കളുടെ അനുഭവം കൂടിയല്ലേ? എത്രയെത്ര പ്രതിസന്ധികളിൽ നിന്നും ദൈവം അത്ഭുതകരമായി വിടുവിച്ചിരിക്കുന്നു. അപ്രകാരത്തിലുള്ള ഒരു വിടുതൽ ദൈവത്തിൻ്റെ ജനം അനുഭവിച്ചതാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയം. നാം പഠിക്കുന്നത് സക്രിയ പ്രവചനമാകുന്നു എന്നറിയാമല്ലോ. ഇതാ ഇവിടെ ഒരു അത്യാപത്തിൻ്റെ ദുരിതത്തിൽ ഒരു പ്രവചനം. ദമ്മശേക്കിന്മേലും ഹാമാത്തിൻ്റെ മേലും സോരിനും സീദോനും ഫലസ്തീ ദേശത്തിലെ തീരപ്രദേശ പട്ടണങ്ങളിലും ഈ ദുരിതം വന്നു. എന്നിട്ടും ഇതിൻ്റെ മധ്യത്തിൽ ആയിരുന്ന ദൈവത്തിൻ്റെ ജനം സുരക്ഷിതരായിരുന്നു. മനുഷ്യശക്തിയൊന്നുമല്ലായിരുന്നു അവരെ കാത്തുസൂക്ഷിച്ചത്, പിന്നെയോ കാണപ്പെടാതിരുന്ന തങ്ങളുടെ ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രവാചകൻ പ്രവചിച്ചതുപോലെ വന്ന് സംഭവിച്ചു. ഇതേക്കുറിച്ച് നമുക്ക് വിശദമായി ചിന്തിക്കണം. ജീവിതത്തിൽ ആശ്വാസവും ആനന്ദവും പകർന്നു തരുവാൻ ശക്തനായ ദൈവം, അവിടുത്തെ വാഗ്ദത്തങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. ഒരു പാട്ടുകാരൻ ഇപ്രകാരം പാടി: അലമാലകൾ പോൽ ആർത്തിരം വിടും ആകുലവേളകൾ വന്നിടുമ്പോൾ, അൻപിൻ കരങ്ങളാൽ ആകവേ അകറ്റി ആമോദമെണ്ണെ നടത്തിടുന്നു എന്ന്. എത്ര സത്യമായിരിക്കുന്നില്ലേ! കടൽക്കരയിൽ നിങ്ങൾ പോയി നിന്ന് അടിച്ചുയരുന്ന തിരമാലകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉരുണ്ടുരുണ്ട് ഒരു തിരമാല വരുന്നത് കാണുമ്പോൾ ഭയം തോന്നും. അത് വന്ന് അടിച്ചു കഴിയുമ്പോൾ ഒരു ദീർഘശ്വാസം വിട്ട് ഇനിയും അല്പം ആശ്വാസമായിരിക്കാമെന്ന് താങ്കൾ ചിന്തിച്ചാൽ തെറ്റി. അടുത്തത് വന്നു കഴിഞ്ഞു. രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ജോലിയില്ലാത്ത സ്ഥിതി, ഉള്ള ജോലിയിൽ തന്നെ സംതൃപ്തിയില്ലായ്മ, കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥ, മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്ത, അങ്ങനെ എഴുതിയാൽ തീരാത്തതുപോലെ ഒരു നീണ്ട പട്ടിക. തിരമാലകളുടെ കണക്ക് അങ്ങനെ പോകുന്നു. ഈ അവസ്ഥയിൽ ഒരു ദൈവപൈതലിന് പാടുവാൻ സാധിക്കുമോ? എത്ര ആശ്വാസകരമല്ലേ! സക്രിയ പ്രവചനമാണല്ലോ ഈ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചോദിക്കട്ടെ, ഈ പഠനം താങ്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ? താങ്കളുടെ തെറ്റുകളെ തിരുത്തുവാൻ ഈ പഠനം സഹായിച്ചില്ലേ? നിരാശപ്പെട്ടിരുന്ന ആ അവസ്ഥയിൽ ഈ പഠനം പുതിയ ഉത്തേജനങ്ങൾ നൽകിയില്ലേ? സക്രിയ പ്രവചനത്തിൽ അതിൻ്റെ ആദ്യത്തെ പ്രധാന ഭാഗമായ 6 അധ്യായങ്ങൾ ദൈവം നൽകിയ ദർശനങ്ങളായിരുന്നുവല്ലോ. ഈ ദർശനങ്ങളിലൂടെ ദൈവം തൻ്റെ ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. സക്രിയ പ്രവചനത്തിലെ ചരിത്രപരമായ ഇടവേള എന്ന് ഞാൻ വിശേഷിപ്പിച്ച ഭാഗം 8 അധ്യായം കൊണ്ട് അവസാനിച്ചു. ഇപ്പോൾ നാം പ്രവേശിക്കുന്നത് ഈ പുസ്തകത്തിലെ 3-ാമത്തേതും ഒടുവിലത്തേതുമായ പ്രധാന ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തിന് പ്രവാചക ഭാരം എന്ന് ഞാൻ പേര് കൊടുക്കട്ടെ, പ്രവാചക ഭാരം. ഈ ഒടുവിലത്തെ ഭാഗത്തെ ഞാൻ 2 വിഭജിച്ചു. 1-ാമത്തെ ഭാരം 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലാകുന്നു. ഈ ഭാഗം ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവുമായി ബന്ധപ്പെട്ടുള്ള പ്രവാചക വീക്ഷണം ആകുന്നു കൈകാര്യം ചെയ്യുന്നത്. 12 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ 2-ാമത്തെ ഭാരം, അത് ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവുമായി ബന്ധപ്പെട്ടുള്ള പ്രവാചക വീക്ഷണമാകുന്നു കൈകാര്യം ചെയ്യുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നാം പഠിച്ച 10 ദർശനങ്ങളുടെ അതേ അടിസ്ഥാനത്തിലാണ് നാം പഠിക്കുവാൻ പോകുന്ന ഈ ഭാഗവും വിശദീകരിക്കുന്നത്. പക്ഷേ വ്യത്യസ്തമായ ഒരു വീക്ഷണത്തിൽ നിന്നും ഇത് നേരിടുന്നു എന്ന് മാത്രം. ഇസ്രായേൽ മക്കളെ കൊണ്ടാണ് ഈ ഭാഗം ആരംഭിക്കുന്നത്. സക്രിയാവിൻ്റെ കാലത്തെ ഇതുപോലെ ഒരു ചെറിയ കൂട്ടം നിരാശപ്പെട്ട് കഴിഞ്ഞിരുന്ന ആ ചെറിയ കൂട്ടം ദേവാലയ പണി വീണ്ടും ആരംഭിക്കുവാൻ അവർ ശ്രമിക്കുന്നു. തൻ്റെ കാലത്തെ ആ സംഭവവുമായി സക്രിയാവ് ആരംഭിച്ച് അവർ ദൈവാനുഗ്രഹം അനുഭവിക്കുവാൻ പോകുന്ന തൊട്ടടുത്ത ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു. തുടർന്ന് പ്രവാചകൻ 100 ആണ്ടുകൾക്കപ്പുറം വരുവാൻ പോകുന്ന മശിഹായെക്കുറിച്ച് സംസാരിക്കുന്നു. ദൈവത്തിന് തൻ്റേതായ ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. മശിഹായുടെ 2 വരവുകളെയും നാം കാണുവാൻ പോകുകയാണ്. രക്ഷകനായി ആദ്യം വരുന്നതും സർവാധിപതിയായി 2 വരുന്നതും നാം പ്രവാചകൻ പറഞ്ഞ് മനസ്സിലാക്കുവാൻ പോവുകയാണ്. അവിടുത്തെ ആദ്യത്തെ വരവിൻ്റെ ലക്ഷ്യം ക്രൂശ് ആയിരുന്നെങ്കിൽ അവിടുത്തെ 2-ാമത്തെ വരവ് കിരീടം ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. പ്രവാചക ഭാരങ്ങളിൽ 1-ാമത്തേത് യഹൂദേതര രാജ്യങ്ങളുടെ മേൽ വരുന്ന ന്യായവിധിയാകുന്നു. ഈ 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 8 വാക്യങ്ങളിലാകുന്നു യഹൂദേതര രാജ്യങ്ങളുടെ മേൽ വരുന്ന ന്യായവിധിയെക്കുറിച്ച് നാം വായിക്കുന്നത്. അതായത് മഹാനായ അലക്സാണ്ടറുടെ കാലത്ത് സംഭവിക്കുകയും ചെയ്തു. വളരെ ആശ്ചര്യജനകമായൊരു ഭാഗം അത്രേ നാം പഠിക്കുവാൻ പോകുന്നത്. സക്രിയാവിൻ്റെ സമയത്ത് ചില വ്യക്തികൾ വളരെ ശുഭാപ്തി വിശ്വാസം ഉള്ളവരായിപ്പോയി. അവർ പറഞ്ഞു കാണും, ആഹാ, ഇത് തന്നെയാണ് സഹസ്രാബ്ദ വാഴ്ച, ഇതാ നാം നമ്മുടെ ദേശത്ത് തിരിച്ചെത്തി, ദേവാലയവും പണിത് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് സക്രിയ അവരോട് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അല്ല, ഭാവിയിൽ ലോകത്തെ മുഴുവൻ ഭരിക്കുവാനുള്ള വേറൊരു ഭരണാധികാരി വരും. ആ ഭരണാധികാരിയും തൻ്റെ ആദ്യത്തെ വരവിനായി ദൈവം ഭൂമിയിലേക്ക് അയക്കുന്ന വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം നാം കാണും. അങ്ങനെ സകലവും അടക്കി വാഴുവാൻ വരുന്ന ആ ഭരണാധികാരി മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ആയിരിക്കും. ധാർഷ്ട്യക്കാരനായ, ധിക്കാരിയായ, വലിയ മിഥ്യാഗർവമുള്ള യൗവനക്കാരൻ, ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ളതിലേക്കും ബുദ്ധിമാനായ ജനറൽ ആയിരുന്നിരിക്കണം അലക്സാണ്ടർ. സൈന്യാധിപൻ എന്ന നിലയിൽ മാത്രമല്ല, രാഷ്ട്രീയ നേതാവെന്ന നിലയിലും അദ്ദേഹം പ്രശസ്തനായിരുന്നു. അവന് പ്രത്യേകമായ ഒരു കഴിവുണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ പിന്തുടർന്നു. സക്രിയ പ്രവചനം 9:1 ഞാനൊന്ന് വായിക്കട്ടെ. പ്രവാചകം, യഹോവയുടെ അരുളപ്പാട്, ഹദ്രക് ദേശത്തിന് വിരോധമായിരിക്കുന്നു, ദമ്മശക്കിന്മേൽ അത് വന്നമരും, യഹോവ മനുഷ്യരിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടി വെക്കുന്നു. പ്രവാചകം, ഈ പ്രയോഗം ഇതിനു മുൻപും നാം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. മൂലഭാഷയിൽ അർത്ഥമാക്കിയിരിക്കുന്ന പ്രയോഗം അതുപോലെ തർജ്ജമ ചെയ്യുവാൻ പ്രയാസമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പ്രവാചകം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭാരം അല്ലെങ്കിൽ പീഡനം എന്നത്രേ. ഇത് ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചുള്ള അരുളപ്പാടാകുന്നു എന്ന് ചുരുക്കം. വേറെ വിധത്തിൽ പറഞ്ഞാൽ, പ്രവാചകന്മാരുടെ ദൂത് പല വിധത്തിലുള്ളതായിരുന്നല്ലോ. ചിലത് ആശ്വാസത്തിന്റെ ദൂത്, മറ്റു ചിലത് പ്രോത്സാഹനത്തിന്റെ ദൂത്, ചിലത് കൽപ്പനകൾ, മറ്റു ചിലത് ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. അങ്ങനെ ഒരു ന്യായവിധിയെക്കുറിച്ച് പറയുന്ന പ്രവചന ഭാഗത്തിനാണ് പ്രവാചകം എന്നുള്ള പ്രയോഗം നാം ഇവിടെ കാണുന്നത്. ഇത് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. അങ്ങനൊരു ദൂത് ഭാരത്തോടുകൂടി മാത്രമല്ലേ അറിയിക്കുവാൻ സാധിക്കൂ? ദൈവം ശിക്ഷിക്കുവാനായി ഉപയോഗിച്ച ദൈവത്തിന്റെ കൈകളിലെ ഒരായുധമായിരുന്നു മഹാനായ അലക്സാണ്ടർ എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. അവന്റെ പട ഹദ്രക് ദേശം കീഴടക്കി, അവിടുത്തെ പ്രധാന പട്ടണങ്ങളായ ദമ്മശേക്കും ഹാമാത്തും പിടിച്ചെടുത്തു. ദമ്മശേക്ക് ആരാമിന്റെ തലസ്ഥാനമാകുന്നുവല്ലോ, ഇന്നും അങ്ങനെ തന്നെ. നാം പറയുന്ന പേരുകൾ കൽപ്പം വ്യത്യാസമുണ്ടെന്ന് മാത്രം. ദമസ്കാസും സിറിയയും ഇസ്രായേലിന് വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ സ്ഥലമായിരുന്നു അത്. 9:1-7 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പട്ടണങ്ങൾ മഹാനായ അലക്സാണ്ടറുടെ വലിയ സൈന്യം വാഗ്ദത്ത് നാട്ടിലേക്ക് വന്ന വഴി അത്രേ കാണിക്കുന്നത്. ഇന്ന് ഈ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ചരിത്രമാകുന്നു. പക്ഷേ ഇതെഴുതുന്ന സമയത്ത് ഇത് ഭാവിയെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു. ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറി എന്നുള്ളതിനാൽ ദൈവവചനത്തിൽ നാം വായിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗങ്ങളിൽ ഒന്നായി ഈ സംഭവത്തെ കാണുവാൻ സാധിക്കും. മഹാനായ അലക്സാണ്ടർ യൂറോപ്പിൽ നിന്നും ആസ്യ, അതായത് ആധുനിക തുർക്കി കടന്ന് അവൻ ഓരോ പട്ടണങ്ങൾ പിടിച്ചടക്കി. വളരെ ക്രൂരനും മൃഗീയനുമായ മനുഷ്യനായിരുന്നു അലക്സാണ്ടർ. ഇതൊക്കെ ആയിരുന്നാലും നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, അവന് 50,000 പേരടങ്ങുന്ന ഒരു സൈന്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നാളുകളിൽ ഈ പറഞ്ഞത് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ പിടിച്ചടക്കിയ പട്ടണങ്ങളെ ഭരിക്കുവാൻ ആരെയും ആക്കുവാൻ അലക്സാണ്ടർക്കില്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവൻ ഒന്നുകിൽ പിടിച്ചടക്കിയ പട്ടണത്തെ മൊത്തമായി നശിപ്പിക്കണം, അല്ലാത്ത പക്ഷം അവനെ പുറകിൽ നിന്നും ആക്രമിക്കാതിരിക്കത്തക്കവണ്ണം ആ പട്ടണത്തെ ക്ഷയിപ്പിക്കണം. ഈ ഭാഗത്ത് പേര് പറഞ്ഞിരിക്കുന്ന പല പട്ടണങ്ങളും അലക്സാണ്ടർ തുടച്ചു നീക്കി. വളരെ വലിയ ബുദ്ധിശാലിയായിരുന്നെങ്കിൽ തന്നെ മദ്യത്തിനടിമയായിരുന്നതിനാൽ 32-ാമത്തെ വയസ്സിൽ അലക്സാണ്ടർ മരിച്ചു. ഇത് ചിന്തിപ്പിക്കുന്ന വസ്തുതയാണല്ലേ. ലോകം മുഴുവൻ പിടിച്ചടക്കുന്ന ആ ശക്തിയോടുകൂടി, ആ ഉദ്ദേശത്തോടുകൂടി, ലക്ഷ്യത്തോടുകൂടി മുന്നേറിയ മനുഷ്യൻ ഇതാ 32-ാമത്തെ വയസ്സിൽ തൻ്റെ ഒരു ബലഹീനതയ്ക്കടിമയായി മരിക്കുന്നു. ദാനിയൽ പ്രവചനത്തിൽ 2:7, 7:8 ഗ്രീക്ക് മാസിഡോണിയൻ സാമ്രാജ്യത്തെ 3-ാമത്തെ ലോകശക്തിയായി പ്രതിനിധീകരിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അലക്സാണ്ടറുടെ മുന്നേറ്റത്തെ അത്രേ സക്രിയാവ് ഇവിടെ കാണിക്കുന്നത്. 9:2-4 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. അതിനോട് തൊട്ടിരിക്കുന്ന ഹാമാത്തിനും ജ്ഞാനമേറിയ സോറിനും സീതോനും അങ്ങനെ തന്നെ. സോർ തനിക്കൊരു കോട്ട പണിതു, പൊടിപോലെ വെള്ളിയും വീഥികളിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചു. എന്നാൽ കർത്താവ് അവളെ ഇറക്കി അവളുടെ കൊത്തളം കടലിലിട്ട് കളയും. അവൾ തീക്കിരയായിത്തീരുകയും ചെയ്യും. ആ കാലത്തെ സമ്പന്നമായ വാണിജ്യ പട്ടണങ്ങളായിരുന്നു സോറും സീദോനും. എല്ലാവരും കരുതി സോർ ആരാലും പിടിച്ചടക്കുവാൻ അസാധ്യമായൊരു പട്ടണമാകുന്നു എന്ന്. പ്രത്യേകമായി അത് സുരക്ഷിതമായൊരു ദ്വീപ് ആയിരുന്നു. ആ ദ്വീപിൽ പാർത്തിരുന്ന ആളുകൾ ഫൊയ്നിക്കക്കാരായിരുന്നു, സമുദ്ര സഞ്ചാരികളായ ഒരു കൂട്ടം ജനങ്ങൾ. വാണിജ്യപരമായ കാര്യങ്ങളിൽ മുൻപിട്ട് നിൽക്കുന്ന ഒരു വലിയ രാഷ്ട്രം അവർ അതുയർത്തിക്കൊണ്ടുവന്നു. അതോടൊപ്പം വളരെയധികം സമ്പത്തും സ്വരൂപിച്ചു. അലക്സാണ്ടർ ഈ പട്ടണത്തെ 7 മാസം വരെ ഉപരോധിച്ചതിന് ശേഷം പഴയ പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കടലിലിട്ട് കരയ്ക്ക് നിന്നുള്ള ഒരു പാലം പോലെ ഉണ്ടാക്കി ആ ദ്വീപിൽ ചെന്ന് ഒടുവിൽ അതിനെ പിടിച്ചടക്കി. ഇന്നും ഇതെല്ലാം നമുക്കവിടെ കാണാവുന്നതാണ്. ഈ പ്രവചനം അക്ഷരം പ്രതി എങ്ങനെ നിറവേറി എന്നതിൻ്റെ തെളിവാണ് നാം ഇന്നും കാണുന്ന ആ കാഴ്ച. സോറിനെ കീഴടക്കിയതിനു ശേഷം അലക്സാണ്ടർ ഫെലസ്ത്യ ദേശത്തേക്ക് പോയി. 5-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. അസ്കലോൻ അത് കണ്ടു ഭയപ്പെടും, ഗസയും എക്രോനും കണ്ടേറ്റവും വിറയ്ക്കും, അവളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുമല്ലോ. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചുപോകും, അസ്കലോന് നിവാസികൾ ഇല്ലാതെയാകും. ഇന്നും ആ സ്ഥലത്ത് ദാഗോന്റെ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാവുന്നതാണ്. ആ സ്ഥലം ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ കൈകളിൽ മടങ്ങി വന്നിരിക്കുകയാണിപ്പോൾ. അസ്തോദിൽ അവർ കൃത്യമായ ഒരു തുറമുഖം പണിതിട്ടുണ്ട്. അതോട് ചേർന്ന് അനേകം വീടുകളും പണിതുയർത്തിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ 1000 കണക്കിന് ആളുകൾ അസ്തോദിലേക്ക് താമസമാക്കിയിട്ടുണ്ട്. ആ തീരത്തുകൂടി തന്നെ കുറെ കൂടി ഉള്ളിലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ അസ്കലോണിലെത്തും. ഇന്നത് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാകുന്നു. പക്ഷേ ഇത് പഴയ അസ്കലോൺ പട്ടണം ഇരുന്ന സ്ഥാനമല്ല സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥാനത്തല്ല. ആദ്യത്തെ അസ്കലോൺ സമുദ്രതീരത്ത് തന്നെയായിരുന്നു. ആ പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെയുണ്ട്. ഇന്ന് അവിടം ഒരു പാർക്ക് പോലെയാകുന്നു. ജനവാസമൊന്നും ഇല്ല, മനോഹരമായ ഒരു സ്ഥലം. ഇന്ന് അത് ഒരു പട്ടണമല്ല എന്ന് ചുരുക്കം. ദൈവവചനം അക്ഷരം പ്രതി നിറവേറുന്നത് കാണുവാൻ രസമായിരിക്കുന്നില്ലേ? മഹാനായ അലക്സാണ്ടർ ഈ പട്ടണങ്ങൾ നശിപ്പിച്ചു, ഫലസ്തീനരുടെ ശക്തി തകർത്തു കളഞ്ഞു. 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, അസ്തോദിൽ ഒരു കൗലുടയ ജാതി പാർക്കും, ഫലസ്തീനരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും. അസ്തോദിൽ ഒരു കൗലുടയ ജാതി പാർക്കും. അസ്തോദിൽ നിർജ്ജനം ആയിരിക്കും എന്നിവിടെ പറയുന്നില്ല. പിന്നെയോ, അവിടെ ജീവിക്കുന്നവർ അത്ര കൊള്ളാകുന്നവർ ആയിരിക്കില്ല എന്ന് ചുരുക്കം. അസ്തോദ് ഇന്നും ജനവാസമുള്ള സ്ഥലം തന്നെയാകുന്നു. ഫലസ്തീനരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയുമെന്ന് മഹാനായ അലക്സാണ്ടർ ഫലസ്തീൻ രാഷ്ട്രത്തിൻ്റെ അറുതി വരുത്തി, ഉന്മൂലനം ചെയ്തതിനെ. അതിനുശേഷം ഇന്നോളം അവർ ഒരു രാഷ്ട്രമായി രൂപം കൊണ്ടിട്ടില്ല. ഈ പറഞ്ഞത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കൊരു ഗുണപാഠമല്ലേ? ഗർവികളോട് ദൈവം എതിർത്തു നിൽക്കുന്നു എന്ന. 7-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. 9-ാം അധ്യായത്തിലെ 7-ാം വാക്യം, ഞാൻ അവൻ്റെ രക്തം അവൻ്റെ വായിൽ നിന്നും അവൻ്റെ വെറുപ്പുകൾ അവൻ്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും. എന്നാൽ അവനും നമ്മുടെ ദൈവത്തിനൊരു ശേഷിപ്പായിത്തീരും. അവൻ യഹൂദയിൽ ഒരു മേധാവിയെപ്പോലെയും എക്രോൻ ഒരു യെബൂസ്യനെ പോലെയും ആകും. ഞാൻ അവൻ്റെ രക്തം അവൻ്റെ വായിൽ നിന്നും അവൻ്റെ വെറുപ്പുകൾ അവൻ്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും. ഇതുകൊണ്ട് അവർ ഉപയോഗിച്ചിരുന്ന അശുദ്ധമാക്കപ്പെട്ട ആഹാര സാധനങ്ങളും വിഗ്രഹാർപ്പിതങ്ങളായ യാഗങ്ങളും ആയിരുന്നു. ഫലസ്തീൻ ദേശത്തിലെ വിഗ്രഹാരാധന ദൈവം നീക്കിക്കളയും എന്നാണ്. എന്തായിരുന്നാലും ക്രിസ്തു വീണ്ടും വരുമ്പോൾ ഈ ജനം ഇസ്രായേലിൻ്റെ ദൈവത്തിങ്കിലേക്ക് മനം തിരിയും. എന്നാൽ അവനും നമ്മുടെ ദൈവത്തിനൊരു ശേഷിപ്പായിത്തീരും എന്നാണല്ലോ സക്രിയ പറഞ്ഞിരിക്കുന്നത്. ഫലസ്തീയ ജനം ദൈവജനത്തിൻ്റെ ഒരു ഭാഗമായിത്തീരും. അവരും ഇസ്രായേലിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കും. മഹാനായ അലക്സാണ്ടർ തൻ്റെ മുൻപിൽ കണ്ട സകലതും നശിപ്പിച്ചു. ഒരു പട്ടണം പിടിച്ചടക്കുന്നതിനായി ചില മാസങ്ങൾ കാത്തിരിക്കണമെന്നുണ്ടെങ്കിൽ സോറിനോട് ചെയ്തതുപോലെ അങ്ങനെ കാത്തിരിക്കുവാൻ അലക്സാണ്ടർക്ക് മടിയില്ലായിരുന്നു. കാരണം തനിക്ക് പിൻപിലുള്ള ഒരു സ്ഥലത്തും ഒരു ശക്തി കേന്ദ്രങ്ങളും ശേഷിപ്പിക്കുവാൻ അവൻ അനുവദിച്ചില്ലായിരുന്നു. ഇനിയും അവൻ യെരുശലേമിനെ നേരിടുകയാണ്. യെരുശലേമിനോട് അവൻ എന്തു ചെയ്യും? ശ്രദ്ധിക്കും, വളരെ ചിന്തിപ്പിക്കുന്നതായ ഒരു പ്രസ്താവന നമുക്കിവിടെ കാണുവാൻ സാധിക്കും. 8 ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാനൊരു പട്ടാളമായി എൻ്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. ഞാൻ എൻ്റെ ആലയത്തിന് ചുറ്റും പാളയമിറങ്ങും. അവർ പണിതുകൊണ്ടിരുന്ന ആ ചെറിയ ദേവാലയത്തെ അത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നാകുന്നു ഞാൻ വിശ്വസിക്കുന്നത്. അലക്സാണ്ടറിൽ നിന്നും താൻ അതിനെ സംരക്ഷിക്കുവാൻ പോകുന്നു എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവം അരുളി ചെയ്തത് അതുപോലെ രേഖപ്പെടുത്തുവാൻ സക്രിയാവിന് ധൈര്യമുണ്ടായത് ദൈവവചനത്തിൻ്റെ കൃത്യതയിൽ സക്രിയാവ് ഉറപ്പുള്ളവനായിരുന്നതിനാലാണ്. അതതുപോലെ തന്നെ നിറവേറുമെന്ന് സക്രിയാവ് വിശ്വസിച്ചിരുന്നു. ആട്ടെ, അത് നിറവേറിയോ? ചരിത്രകാരനായ ജോസിഫസ് പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞത് അതുപോലെ നിറവേറി എന്നത്രേ. യെരുശലേമിനെ ആക്രമിക്കുവാൻ വന്ന അലക്സാണ്ടർ അവിടെ ആരാധിച്ചുപോയി. ഈ സംഭവം സക്രിയാവിൻ്റെ പ്രവചനത്തിൻ്റെ ആധികാരികത വർദ്ധിപ്പിക്കുന്നു. ആ പ്രദേശം മുഴുവൻ അലക്സാണ്ടറുടെ ആക്രമണത്തിനിരയായി. പക്ഷേ അലക്സാണ്ടറുടെ സൈന്യം യെരുശലേമിൽ ഒരു ചെറിയ പോറൽ പോലും ഏൽപ്പിക്കാതെ കടന്നുപോയി. മാത്രമല്ല, അലക്സാണ്ടർ യെരുശലേമിൽ വന്നപ്പോൾ അവൻ ഭയഭക്തി പൂണ്ട് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഭാഗത്തു നിന്ന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നുണ്ട്. 1, അഹങ്കാരവും ദൈവഭയമില്ലാതെയും ജീവിക്കുന്നവർ എത്ര ഉയർന്നാലും ദൈവം അവരെ താഴെ കൊണ്ടുവരും. ഇത് നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട, ഒരിക്കലും മറക്കാതിരിക്കേണ്ട ഒരു സത്യമാണ്. 2, തൻ്റെ ജനം എത്ര വലിയ കഷ്ടതയിൽ കൂടി കടന്നുപോയാലും ദൈവം അവരെ അത്ഭുതകരമായി വിടുവിക്കും. സോർ അഭക്തിയിലും പാപത്തിലും ജീവിച്ച് ദൈവത്തെ കോപിപ്പിച്ചവർ ആയിരുന്നു. പക്ഷെ അവർ സമൃദ്ധിയിൽ കഴിഞ്ഞുകൂടിയിരുന്നു. അവർ ചിന്തിച്ചു ആരും തങ്ങളോട് ഒന്നും ചെയ്യുവാൻ പോകുന്നില്ല എന്ന്. പക്ഷേ കാറ്റത്തെ പൊടി പോലെ ദൈവം അവരെ തുടച്ചു നീക്കി. അലക്സാണ്ടറുടെ ആക്രമണത്തെ ചെറുത്തു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പാപം ശിക്ഷിക്കപ്പെട്ടു. അതേസമയം ഒരു ചെറിയ ശേഷിപ്പ് യെരുശലേമിൽ പാർത്തിരുന്നു. അവർക്ക് സഹായം മനുഷ്യനിൽ നിന്നും ഒന്നുമില്ലായിരുന്നു. പക്ഷേ തങ്ങളുടെ ദൈവം തങ്ങൾക്ക് സഹായം ആയിരിക്കുമെന്ന് ആ ജനം മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ തന്നെ ദൈവം അവരെ സഹായിച്ചു. വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം എഴുതി, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രതികൂലങ്ങൾ വരില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ പ്രതിസന്ധികളെ പദ്ധതികളാക്കി മാറ്റുവാൻ ശക്തനാണ് കർത്താവായ യേശു ക്രിസ്തു. ശത്രുവിനെ മിത്രമാക്കുന്ന, നരഭോജിയെ നരസ്നേഹിയാക്കുന്ന ദൈവസ്നേഹം, ഈ സ്നേഹം രുചിച്ചറിയേണ്ടതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾക്കതിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ താങ്കളുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ സമർപ്പിക്കൂ. അങ്ങേ സ്നേഹിക്കുവാൻ എനിക്കൊരു ഹൃദയം തരണേ എന്ന് അവനോട് പ്രാർത്ഥിക്കൂ. പാപത്തെ വെറുക്കുവാൻ, വിശുദ്ധിയെ സ്നേഹിക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കും. അത് താങ്കളെയും താങ്കളുടെ കുടുംബത്തെയും വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കും. അതെ, നിഗളത്തെ ദൈവം വെറുക്കുന്നു. നിഗളി എത്ര ഉയർന്നാലും ദൈവം അവനെ താഴെ കൊണ്ടുവരും. അതേസമയം തന്നെ താഴ്മയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തി, ഒരു കൂട്ടം ജനം എത്ര വലിയ കഷ്ടതയിൽ കൂടി കടന്നുപോയാലും ദൈവം അവരെ അത്ഭുതകരമായി വിടുവിക്കും. മനോഹരമായ ചിന്തയല്ലേ? പ്രോത്സാഹനം അധികം നമുക്ക് നൽകുന്നതായ ചിന്ത. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ വലിയ പാഠങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ അതുപോലെ അനുവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുമോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല പാഠങ്ങൾക്കായി സ്തോത്രം. ഓരോ ദിവസവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ആലോചനകൾ ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാകുന്നു എന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ ഓർപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് വചനം കേട്ട എല്ലാവരെയും കർത്താവേ അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണമേ. അവിടുത്തെ ഇഷ്ടമെന്തെന്ന് മനസ്സിലാക്കി അതിന് പ്രകാരം ജീവിപ്പാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി തീർക്കണമേ. അവിടുത്തെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കിക്കാട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
സഖര്യാ പ്രവചന പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാകും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com. ഇരകളെല്ലാം